അതുകൊണ്ട് പൗലോസിൽ നിന്ന് ആലോചനയ്ക്കായിട്ട് പൗലോസിന്റെ അടുക്കിലേക്ക് അവൻ പോയി. അവൻ തന്റെ ജനത്തെ സ്നേഹിച്ചു, അവരെ സംരക്ഷിപ്പാനായിട്ട് അവൻ ആഗ്രഹിച്ചു. കാരണം തെറ്റായ ഉപദേഷ്ടാക്കന്മാർ അവരെ സമീപിച്ചു, അവരുടെ ആക്രമണത്തിൽ നിന്ന് അവരെ
വിടുവിക്കേണ്ടതായിരുന്നു.
അവര് കടന്നു വന്നിരുന്നെങ്കിൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് വിഘ്നം സംഭവിക്കുമായിരുന്നു, അവർ തകർന്നു
പോകുമായിരുന്നു.
പുതിയ നിയമത്തിൽ 260 തവണ ശിഷ്യത്വത്തെ കുറിച്ച് പരാമർശിക്കുന്നു, ശിഷ്യൻ എന്ന് പരാമർശിക്കുന്നത് കാണാൻ
കഴിയും.
പഠിക്കുക, ഒരു ശിഷ്യനായി പഠിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം അത് പുതിയ നിയമത്തിൽ 25 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഉപദേഷ്ടാവിന്റെ കീഴിലിരുന്ന് അവൻ പറയുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമല്ല ശിഷ്യൻ എന്ന പദം കൊണ്ട് അർത്ഥമാകുന്നത്. ആ ഉപദേഷ്ടാവിനോടുകൂടെ താമസിച്ച് അവന്റെ പറയുന്നത് കേട്ട് പഠിച്ചു. ആ ഉപദേഷ്ടാവിന്റെ ജീവിതം കണ്ട് പഠിച്ചു. അവിടെ കൂടെ താമസിച്ച് അവൻ പഠിച്ചു. ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയായി ഈ അധ്യാപകൻ ഉപദേഷ്ടാവ് അവന്റെ മുമ്പിലുണ്ട്. അങ്ങനെയാണ് ശിഷ്യന്മാർ ഉണ്ടായത്. ഒരു സ്കൂളിൽ ചേർന്ന് ലെക്ചറുകൾ കേൾക്കുന്നത് വഴി അല്ല ഒരു ശിഷ്യത്വം നടക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ശിഷ്യത്വത്തെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്.
Discipleship meant learning by living.
എന്നാൽ ജീവിച്ച് പരിശീലനം നേടുക എന്നുള്ളതായിരുന്നു ശിഷ്യത്വത്തിന്റെ മാർഗം.
If you're a medical student, you know something about
ഒരു വൈദ്യ ഒരു വൈദ്യ വിദ്യാർത്ഥി ആണെങ്കിൽ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ അവര് പരിശീലനത്തിലാണ്. ഒരു സർജറി നടക്കുമ്പോൾ സർജനോട് ചേർന്ന് നിന്ന് സർജന അയാൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് കത്തി പിടിക്കേണ്ടത്, എങ്ങനെയാണ് തുന്നി ചേർക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുക്കൽ ഇരുന്ന് എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത്, എങ്ങനെയാണ് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് എന്ന് കണ്ടു പഠിക്കുന്നു. അങ്ങനെയാണ് തൊഴിൽ പരിശീലനം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് ശിഷ്യൻ എന്ന പദവും നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ മറ്റുള്ള ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്ന ആളുകൾ അവരുടെ വഴിയിൽ തടസ്സമായി നിൽക്കാതിരിക്കാൻ
ശ്രദ്ധിക്കേണ്ടതാണ്.
നമുക്ക് വേണ്ടിയല്ല ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അത്രേ. ആളുകളെ എല്ലായ്പ്പോഴും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാക്കുവാൻ അത്രേ ശ്രമിക്കേണ്ടത്. അവർ അവനെ സ്നേഹിക്കും, അവനെ അവന് ചെവി കൊടുക്കും. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു. നാം കർത്താവിലേക്ക് അവരെ നയിക്കുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് അവരെ അഭ്യസിപ്പിക്കുന്നു, കർത്താവിനെ സ്നേഹിപ്പാനായിട്ട് അവരെ പഠിപ്പിക്കുന്നു, കർത്താവിനെ അനുസരിപ്പാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുന്നു. അവർ കർത്താവിനെ അനുസരിക്കുമ്പോൾ അത് പലപ്പോഴും വേദനാജനകമാവും, അവർ കാരണം അവർ നമ്മെ വിട്ടു പോകേണ്ടതായിട്ട്. ദൈവം അവരെ മറ്റൊരു സ്ഥലത്തേക്ക് ശിഷ്യന്മാരെ മറ്റുള്ളവരെ ശിഷ്യന്മാരാക്കുവാൻ അയക്കുമ്പോൾ അത് വേദനാജനകമായി
തീരും.
അതിനാൽ ഒരു കാര്യം ഓർത്തിരിക്കണം, അതിനുവേണ്ടി അത്രേ ശിഷ്യന്മാരെ ഉണ്ടാക്കുവാനായിട്ട് നമ്മോട്
പറഞ്ഞിരിക്കുന്നു.
നാം ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടിയല്ല. അവർ ക്രിസ്തുവിനോട് ചേർന്ന് പഠിക്കുകയും ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വളരുകയും ക്രിസ്തു അവരെ അയക്കുന്ന ഇടത്തേക്ക് പോയി അവൻ ഉദ്ദേശിക്കുന്നത് അവർ മുഖാന്തരം സാധിക്കുകയും.
One of the temptations of a pastor is to become possessive about the person whom you lead to Christ and nurture in the faith.
നാം ക്രിസ്തുവിലേക്ക് ആരെങ്കിലും നയിച്ചാൽ അവരെ വളർത്തിക്കൊണ്ടു വരുമ്പോൾ അവരെ നമുക്ക് വേണ്ടി സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ശുശ്രൂഷയുടെ എപ്പോഴും ഉള്ളതായ ഒരു പ്രലോഭനമാണ്. അവർ മറ്റെങ്ങും പോയി കളയാതിരിക്കണം നാം ആഗ്രഹിക്കും, എന്നാൽ അവർ പോകേണ്ടത്
ആവശ്യമാണ്.
കാരണം ദൈവം അവരോട് എന്ത് ആവശ്യപ്പെടുന്നു അത് ചെയ്യുവാനായിട്ട് അവർ അഭ്യസിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പഠിച്ചു.
help me, lead me to people whom you are drawing to yourself. Lead me to them, lead them to me so that I can lead them to you.
ഒരു സഭ സ്ഥാപിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന ഇപ്പോൾ ഇങ്ങനെയാണ്, കർത്താവേ അനേകം ആളുകളെ എന്റെ അടുക്കിലേക്ക് അയക്കണമേ, അവരെ നിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന്.
And draw them to yourself, Lord.
കർത്താവെ അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കണമേ.
Help me to nurture them in the faith, Lord.
അവരെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ എന്നെ സഹായിക്കണമേ.
And then I don't stop there.
അതുകൊണ്ട് നിർത്തിയില്ല.
I say, Lord, take them to the place where you want them to go.
കർത്താവെ അവർ എവിടെ പോകണം നീ ആഗ്രഹിക്കുന്നു അവിടേക്ക് അവരെ നയിക്കണം.
And make disciples.
അവർ അനേകരെ ശിഷ്യരാക്കുവാനായിട്ട് അവരെ അഭ്യസിപ്പിക്കണം.
I am learning to pray like that.
ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സഭയിലേക്ക് വരുന്നവരെ കുറിച്ച് ഞാൻ എന്റേതാക്കി തീർക്കണമെന്ന ചിന്ത എനിക്കിപ്പോൾ ഇല്ല. നാം ശിഷ്യന്മാരാക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയല്ല, നാം ക്രിസ്തുവിന്റെ അടുക്കിലേക്കാണ് ആളുകളെ
ആകർഷിക്കുന്നത്.
അവർ അവനെ സ്നേഹിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അവർ പോകുന്നത് കാണുന്നത് സന്തോഷകരമല്ല, ദുഃഖകരമാണ്. എന്നാൽ കർത്താവിന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് അവർ പോകുവാൻ ഇടയാകണം എന്നത് നാം
ആഗ്രഹിക്കേണ്ടതാണ്.
എപ്പഫ്രാസ് വളരെ വിശ്വസ്തയോടുകൂടി ഇവരെ ഈ ആളുകളെ പഠിപ്പിച്ചു, അവരെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലേക്ക് നടത്തി. എന്നാൽ ദുരുപേക്ഷന്മാർ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. അവർ ശിഷ്യന്മാരെ തങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇത് സംഭവിക്കുമെന്നുള്ള കാര്യം അപ്പോസ്തലായ പൗലോസ് മുന്നമേ പറഞ്ഞിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 20-ാം അധ്യായം 28-30 വാക്യങ്ങൾ. എഫസൂസിലുള്ള മൂപ്പന്മാരോട് അപ്പോസ്തലായ പൗലോസ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളെ തന്നെയും തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയും മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളി. അതിനുശേഷം പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും.
Human nature has this tendency, wrong tendency, to want to follow men instead of following God.
മാ ദൈവത്തെ അനുഗമിക്കുന്നതിനുപരമായി മനുഷ്യനെ അനുഗമിക്കുവാനുള്ളതായ തെറ്റായ പ്രവണത മനുഷ്യനുണ്ട്.
To want something new.
പുതിയത് എന്തെങ്കിലും ഒന്ന് തിരിച്ചറിയുവാൻ.
Instead of the basic foundational truth of the gospel.
സുവിശേഷത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾ തിരിച്ചറിയുന്നതിന് പകരമായിട്ട് പുതിയത് കേൾക്കുവാനുള്ള പ്രവണത.
Now let's see the results of the ministry of Epaphras.
എപ്പഫ്രാസിന്റെ ശുശ്രൂഷയുടെ ഫലം എന്തായിരുന്നു നമുക്ക് ശ്രദ്ധിക്കാം.
These people in Colossae, they became faithful in Christ.
കൊലോസിയിലുള്ള വിശ്വാസികൾ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത പുലർത്തി.
Colossians 1:6.
1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം.
Which is come to you as indeed in the whole world it is bearing fruit and in increasing as it also does among you since the day you heard it and understood the grace of God in truth.
നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്നപോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു.
Bearing fruit and increasing.
ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു.
Verse 8.
8-ാം വാക്യം.
And has made known to us your love in the spirit.
നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്കുള്ള ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാവും. അവർ ക്രിസ്തുവിൽ വിശ്വസ്തരായി തീർന്നു.
The word of God.
ദൈവവചനം ഒരു വിത്താണ്.
ലൂക്കോസ്
സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. വിത്ത് ദൈവത്തിന്റെ വചനമാകുന്നു എന്ന ഉപമ.
This means.
അതിന്റെ അർത്ഥം എന്താണ്?
The word has life in it.
വചന വിത്തിന് അല്ലെങ്കിൽ വചനത്തിന് അതിൽ തന്നെ ജീവനുണ്ട്.
That's why when the preacher preaches.
അതുകൊണ്ടാണ് പ്രസംഗകൻ വചനം പരസംഗിക്കുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നു, ദൈവവചനം ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നു, ദൈവ തിരുവെഴുത്തുകൾ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നു. കാരണം എന്താണ്? അത് ജീവനുള്ളതായ വിത്താണ്. ബില്ലിഗ്രഹാം പ്രസംഗിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മിക്കപ്പോഴും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഈ മൂന്ന് വാക്കുകൾ വരുന്നത് ദൈവവചനം പറയുന്നു, വേദപുസ്തകം പറയുന്നു, തിരുവെഴുത്തുകൾ പറയുന്നു.
Because Hebrews 4:12 tells us.
കാരണം എബ്രായ ലേഖനം 4:12 വാക്യം നമ്മോട് പറയുന്നത് ദൈവവചനം സജീവമാണ്, അത് ജീവദായകമാണ്.
Sharper than any two-edged sword, piercing to the division of soul and of spirit, of joints and of marrow, discerning the thoughts and intents of the heart.
ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവജ്രങ്ങളെയും വരെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകും.
So when the word of God is proclaimed, the power of the Holy Spirit,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവവചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ,
the seed of God's word is planted in the person's life.
ദൈവവചനമാകുന്ന വിത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുകയാണ്.
What happens?
അതിന്റെ ഫലം എന്തായിരിക്കും?
Seed produces fruit.
വിത്ത് ഫലമുണ്ടാക്കും. ാണ് ലോകത്തിൽ എല്ലായിടത്തും സർവ്വ ലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു
എന്നാണ്.
ഒരു വിത്തിൽ ജീവനും ശക്തിയും ഉള്ളതുപോലെ തന്നെ ദൈവവചനത്തിൽ ജീവനുണ്ട്, ശക്തിയുണ്ട്. പല അനേക വർഷങ്ങൾക്ക് മുമ്പ് വുഡ്രോസിന്റെ വിത്തുകൾ എനിക്ക് ലഭിച്ചു. ഒരു എനിക്ക് ലഭിക്കുന്നതിന് മുമ്പ് ഒരു വർഷത്തിന് മുമ്പ് ഒരു പാക്കറ്റിലാക്കി അത് സൂക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് എനിക്ക് ലഭിച്ചത്. അത് വളരെയേറെ വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് വളരുകയില്ല എന്ന് ഞാൻ വിചാരിച്ചു എങ്കിലും ഞാനത്
I put in the ground and I just pray.
അത് നിലത്ത് വിതച്ചിട്ട് നട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് വളരെ നന്നായി വളരുവാൻ തുടങ്ങി.
And it was growing.
അത് വളർന്നുകൊണ്ടേയിരുന്നു.
And the way it was growing, I got so scared.
അത് വളർച്ച അതിന്റെ വളർച്ച കണ്ടിട്ട് ഞാൻ ഭയപ്പെട്ടു.
Going to go over the roof in the church. They're not going to go over the roof and it went over the roof and I was thinking, my goodness, this is going to grow like wildfire and the whole place will be full of this and it will be such a weight on top of it. So after some time, I just chopped it off.
എറണാകുളത്തെ ആരാധനാലയത്തിന്റെ മുകളിലേക്ക് ടെറസിന് മുകളിലേക്ക് അത് കയറുവാൻ തുടങ്ങി. അത് വളരെയധികം വലുതായി, അത് വളരെ ഭാരമായി തീരുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് പിന്നീട് മുറിച്ചു കളഞ്ഞു. അതിൽ ജീവനുണ്ട്, അതത്രേ വിത്തിന്റെ കാര്യം. അതിൽ വിത്തിൽ ജീവനുണ്ട്, ദൈവവചനത്തിൽ ജീവനുണ്ട്, ദൈവവചനത്തിൽ ശക്തിയുണ്ട്, ദൈവവചനത്തിൽ ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനം വിതയ്ക്കപ്പെട്ടു, അത് കൃഷി ചെയ്യപ്പെടുമ്പോൾ അത് ഫലം കായ്ക്കും. എന്താണ് അതിന്റെ അടയാളങ്ങൾ? ഒരു പുതുജന്മം സംഭവിച്ചതിന്റെയും ശിശുത്വത്തിൽ നടക്കുന്നതിന്റെയും അടയാളങ്ങൾ എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നതാണ് ആദ്യം കാണുന്നതായ ഫലങ്ങൾ. പുതുതായി ജനിച്ച ഒരാളുടെ ആത്മീയ അനുഭവത്തിന്റെ അടയാളങ്ങൾ ഇതൊക്കെയാണ്.
1 Thessalonians 1:3.
തെസ്സലോനിക്കര ലേഖനം 1:3.
Remembering before our God and Father your work of faith and labor of love and steadfastness of hope in our Lord Jesus.
ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായ സന്നിധിയിൽ ഓർക്കുന്നു.
If you are taking notes, you can write down Romans chapter 5 verses 1-4.
റോമലേഖനം 5:1-4 വരെയുള്ള വാക്യങ്ങൾ.
Ephesians 1:13-15.
എഫേസ്യലേഖനം 1:13-15 വരെയുള്ള വാക്യങ്ങൾ.
Hebrews chapter 6 verses 9-12.
എബ്രായലേഖനം 6:9-12 വരെയുള്ള വാക്യങ്ങൾ.
1 Peter chapter 1 verses 3-9.
ഒന്ന് പത്രോസ് 1:3-9 വരെയുള്ള വാക്യങ്ങൾ.
Faith,
വിശ്വാസം,
hope,
പ്രത്യാശ,
love,
സ്നേഹം.
Faith comes through the hearing of the word.
വിശ്വാസം ദൈവവചനത്തിന്റെ കേൾവിയാലത്ര ഉണ്ടാകുന്നു.
റോമലേഖനം
10:17 വാക്യം.
And our Christian life starts with saving faith.
ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതിനെ രക്ഷിക്കുന്ന വിശ്വാസത്താലാണ്.
But this is only the beginning.
എന്നാൽ അതൊരു ആരംഭം മാത്രമാണ്.
We learn to walk.
പിന്നീട് നാം നടക്കുവാനായിട്ട് പഠിക്കും. വിശ്വാസത്താൽ നടക്കുവാൻ പഠിക്കുന്നു.
2 Corinthians 5:7.
2 Corinthians 5:7 വാക്യം.
We walk by faith, not by sight.
നാം കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നടക്കുന്നത്.
We work by faith.
നാം വിശ്വാസത്താലാണ് പ്രവർത്തിക്കുന്നത്.
1 Thessalonians 1:3. 1 Thessalonians 1:3 Remembering before our God and Father your work of faith and labor of love and steadfastness of hope in our Lord Jesus.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹവും പ്രയത്നവും ഞാൻ ഓർക്കുന്നു.
And it is faith that gives us the power to pray.
വിശ്വാസമാണ് പ്രാർത്ഥിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകുന്നത്.
Luke 17:5-6.
ലൂക്കോസിന്റെ സുവിശേഷം 17:5-7 വരെയുള്ള വാക്യങ്ങൾ.
The apostle said to the Lord, increase our faith.
അപ്പോസ്തലന്മാർ കർത്താവിനോട് കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു.
And the Lord said, if you had faith like a grain of mustard seed, you could say to this mulberry tree, be uprooted and planted in the sea, and it would obey you.
അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും.
So it's faith that gives us the power to pray.
അതുകൊണ്ട് പ്രാർത്ഥിപ്പാനുള്ള ധൈര്യ ശക്തി നമുക്ക് നൽകുന്നത്
വിശ്വാസം.
മലകൾ നീങ്ങി പോകാൻ പ്രാർത്ഥിക്കുമ്പോൾ.
And faith is a shield that protects us from Satan's fiery darts.
പിശാചിന്റെ തീയമ്പുകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നത് വിശ്വാസമാണ്.
Ephesians 6 verse 16.
എഫെസ്യലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം.
In all circumstances take up the shield of faith with which you can extinguish all the flaming darts of the evil one.
സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കേണ്ടതിന് ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി.
We are saved by grace through faith.
നാം വിശ്വാസം നാം കൃപയാൽ വിശ്വാസത്താലത്ര രക്ഷിക്കപ്പെടുന്നു.
Through the hearing of God's word.
അത് ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാലാണ് സാധ്യമാകുന്നത്.
We learn to walk by faith.
നാം വിശ്വാസത്താലാണ് നടക്കുവാനായിട്ട് പഠിക്കുന്നത്.
We learn to work by faith.
നാം വിശ്വാസത്താലാണ് പ്രവർത്തിക്കുന്നത്.
Faith gives the power to pray.
പ്രാർത്ഥിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് വിശ്വാസമാണ്.
And faith is the shield that protects us from the evil one.
ദുഷ്ടന്റെ തീയമ്പുകളിൽ നമ്മെ സംരക്ഷിക്കുന്നതും വിശ്വാസം തന്നെയാണ്.
Then you come to love.
പിന്നെ സ്നേഹം.
That's an evidence of true salvation.
രക്ഷയുടെ ഒരു തെളിവാണ് നമ്മുടെ സ്നേഹം.
It's a sign of true discipleship.
യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ അടയാളവുമാണ് സ്നേഹം.
The rebellious person.
മത്സരിയായ വ്യക്തി, മത്സരിക്കുന്ന വ്യക്തി.
The bitter, angry person.
കയ്പും വിദ്വേഷവും നിറഞ്ഞിരിക്കുന്ന വ്യക്തി.
Experiences the love of God through the Holy Spirit.
അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയും.
Romans chapter 5 verse 5.
റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം.
God has poured out his love into our hearts through the Holy Spirit.
നമ്മിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു.
So love is the evidence of true salvation. It's another evidence of true salvation.
അതുകൊണ്ട് യഥാർത്ഥ രക്ഷയുടെ മറ്റൊരു അടയാളമാണ് സ്നേഹം എന്നത്.
You see the unsaved person, he is enveloped in himself, he's so selfish.
രക്ഷിക്കപ്പെടാത്ത വ്യക്തി സ്വാർത്ഥമായ ചിന്തകളിൽ തന്നെ തന്നെ മൂടിയിരിക്കുകയാണ്.
Ephesians 2.
എഫെസ്യ ലേഖനം 2-ാം അധ്യായം.
Verses 1 to 3.
1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ.
And you were dead in the trespasses and sins in which you once walked, following the course of this world, following the prince of the power of the air, the spirit that is now at work in the sons of disobedience.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവൻ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണം കേട്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു.
Among whom we all once lived in the passions of our flesh, carrying out the desires of the body and the mind, and were by nature children of wrath like the rest of mankind.
അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണം കേട്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു.
What had happened to these believers in Colossae?
എന്നാൽ കൊലോസയിലുള്ള വിശ്വാസികൾക്ക് എന്താണ് സംഭവിച്ചത്?
These Colossian believers loved all the saints, their fellow believers.
അവർ തങ്ങളുടെ സഹവിശ്വാസികളോട് സ്നേഹം വെളിപ്പെടുത്തി.
That was proof that God had transformed their lives and given them the gift of eternal life from the Holy Spirit.
ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ അവർക്ക് നിത്യജീവൻ നൽകി എന്നുള്ളതും അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതിന്റെയും തെളിവായിരുന്നു അത്.
Because this is the love of God that's been poured out into their hearts by the Holy Spirit.
കാരണം അവരിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ അത്ര പകർന്നിരിക്കുന്നു.
And Christian love is not a shallow feeling.
ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് വളരെ ഉപരിപ്ലവമായ ഒരു വികാരമല്ല.
It is not a feeling that we manufacture.
നാം ഉണ്ടാക്കിയെടുക്കുന്നതായ ഒരു വികാരവുമല്ല.
Christian love is the work of the Holy Spirit in our hearts.
ക്രിസ്തീയ സ്നേഹം എന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്.
I gave you that verse in Romans 5 verse 5.
റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ.
And Colossians 1 verse 8.
കൊലോസ്യലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം.
And has made known to us your love in the Spirit.
നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു.
Love in the Spirit.
ആത്മാവിനാലുള്ള സ്നേഹം.
It's the love that the Holy Spirit brings into a person's life.
അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നതായ സ്നേഹമാണ്.
It's not manufactured.
അത് സ്വയം ഉളവാക്കിയെടുക്കുന്നതല്ല.
It's worth noting in Colossians 1:8.
കൊലോസ്യലേഖനം 1-ാം അധ്യായം ശ്രദ്ധിക്കുക.
It's the only verse in the letter that mentions the Holy Spirit.
പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏക പരാമർശമാണ് ഈ ലേഖനത്തിൽ.
And this in connection with love.
അത് സ്നേഹത്തോടുള്ള ബന്ധത്തിലുമാണ്.
Spirit given love.
ആത്മാവിനാൽ ലഭിച്ചതായ സ്നേഹം.
Was for all saints.
അതെല്ലാ വിശ്വാസികൾക്കും ലഭിച്ചിരിക്കുന്നു.
Colossians 1:4.
കൊലോസ്യലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം.
Not only for the people of their own fellowship. Not only for people of
നിങ്ങളുടെ സഭയിലുള്ളതായ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല.
As believers in the Lord Jesus Christ, we need to realize the vastness of God's love and share that love with all the saints.
കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വസിച്ചവരായ നാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിപ്പം തിരിച്ചറിയണം. അതെല്ലാ വിശ്വാസികളോടും പ്രകടിപ്പിക്കുകയും
വേണം.
എഫെസ്യ ലേഖനം 3-ാം അധ്യായം 17 മുതൽ 19 വാക്യങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾക്ക് വായിച്ചു നോക്കാം.
Believers should be knit together in love.
വിശ്വാസികൾ സ്നേഹത്തിൽ കൂട്ടി ഇണക്കപ്പെട്ട
കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. You can't have the television screen on a Sunday morning.
ദൈവമുറവത്തിന്റെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. ഹൃദയങ്ങൾ ഏകീഭവിക്കുവാൻ, സ്നേഹത്താൽ ഏകീഭവിക്കുക എന്നുള്ളത് ടെലിവിഷനിൽ ലഭിക്കുന്നതായ കാര്യമല്ല. ഒരു ടെലിവിഷൻ സ്ക്രീനിന്റെ മുമ്പിൽ നോക്കിയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്നേഹത്തിൽ
ഏകീഭവിക്കുവാനായിട്ട്
എങ്ങനെ കൂട്ടായ്മയാതിരിപ്പാൻ കഴിയും? സ്നേഹത്തിൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെടുന്ന അനുഭവം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? അതൊരിക്കലും ഏകാന്തതയിൽ നമുക്ക് ആത്മീയമായി വളരുവാൻ കഴിയില്ല. ഇങ്ങനെ സ്നേഹത്തിൽ ഏകീഭവിക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ആത്മീയമായ ഐക്യത ഉണ്ടാവും.
The bond that unites us is love.
നമ്മെ കൂട്ടിച്ചേർക്കുന്നതായ ബന്ധം സ്നേഹബന്ധമാണ്.
God's love, agape.
അത് ദൈവിക സ്നേഹമാണ്, അഗാപ്പെ സ്നേഹമാണ്.
Colossians 3:14.
കൊലോസ് ലേഖനം 3:14. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. ഒരു സ്കൂളിൽ എല്ലാവരും യൂണിഫോം ധരിക്കുന്നത് പോലെ അല്ല സ്നേഹം എന്നത്.
യൂണിഫോമിറ്റി ഇസ് എ റിസൾട്ട് ഓഫ് കമ്പൾഷൻ ഫ്രം ദി ഔട്ട്സൈഡ്.
മറ്റുള്ളവരുടെ നിർബന്ധത്താലാണ് സമാനത കൈവരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കുഞ്ഞു കുട്ടികളോട് മാസ്ക് ഒരിക്കൽ സാധാരണ വേഷം ധരിക്കാൻ അനുവദിക്കുന്നത്. നിർബന്ധത്താലാണ് ഈ സമാനത കൈവരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്.
യൂണിറ്റി ഈസ് എ റിസൾട്ട് ഓഫ് കമ്പാഷൻ ഓൺ ദി ഇൻസൈഡ്.
എന്നാൽ ഉള്ളിൽ വരുന്നതായ മനസ്സലിവിൽ നിന്നാണ് ഐക്യത ഉണ്ടാകുന്നത്.
സോ വി സോ ഫെയ്ത്ത്,
നാം വിശ്വാസത്തെ കുറിച്ച് പഠിച്ചു, നാം സ്നേഹത്തെ കുറിച്ച് പഠിച്ചു. ഇത് വീണ്ടും ജനിച്ചതായ ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാണ്. ഒടുവിൽ പ്രത്യാശയെ കുറിച്ച് നാം ചിന്തിക്കും. അത് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമാണ്. അവിശ്വാസികൾക്ക് പ്രത്യാശയില്ല. ദൈവത്തെ കൂടാതെ അവർക്ക് യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല. എഫേസ്യ ലേഖനം 2:12. ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരും
പ്രത്യാശയില്ലാത്തവരുമായിരുന്നു.
കർത്താവ് കർത്താവായ യേശു ക്രിസ്തുവിന് പുറത്തുള്ളവർക്ക് യാതൊരു വിധമായ പ്രത്യാശയ്ക്കും വകയില്ല. മറ്റൊന്നും ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അവർ നഷ്ടപ്പെട്ടവരാണ്. യോഹന്നാന്റെ സുവിശേഷം 3:18.
ഓൾറെഡി കണ്ടെംഡ്,
അവർ ഇപ്പോൾ തന്നെ ശിക്ഷയ്ക്ക് യോഗ്യരാണ്.
ഹി ദാറ്റ് ബിലീവത്ത് ഓൺ ഹിം ഈസ് നോട്ട് കണ്ടെംഡ്, ബട്ട് ഹി ദാറ്റ് ബിലീവത്ത് നോട്ട് ഈസ് കണ്ടെംഡ് ഓൾറെഡി ബിക്കോസ് ഹി ഹാസ് നോട്ട് ബിലീവ്ഡ് ഇൻ ദ നെയിം.
അവരെ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല, വിശ്വസിക്കാത്തവർക്കോ അവർ വിശ്വാസം അർപ്പിക്കായതുകൊണ്ട് ശിക്ഷാവിധി വന്ന് കഴിഞ്ഞു. അതുകൊണ്ട് മറ്റൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ലോകം നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. അവർക്ക് യാതൊരു പ്രത്യാശയുമില്ല. അവർ മരിക്കുന്നുവെങ്കിൽ എവിടെ പോകുന്നു എന്ന് അവർക്ക് അറിവില്ല.
1 Thessalonians 4:13.
4:13.
But we do not want you to be uninformed, brothers, about those who are asleep, that you may not grieve as others do who have no hope.
സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ.
I was on the road in Lakeview Hospital, in front of Lakeview Hospital, giving out gospel tracts.
Suvishesha tracts nalgikonde Lakeshore Hospital in Mumbai njan nilkiyayirunnu.
And then what happened was, after some time a Muslim boy came.
Chila samayam kazhinjappol oru Muslim yuvavu vannu.
How did I know?
Engenaanu njan thirichariyathu?
He took the tract from me.
Avan ente kayyil tract vaangi.
He read it.
Vaayichu.
He went back to his room.
തന്റെ മുറിയിലേക്ക് പോയി. മറ്റൊരു പാക്കറ്റുമായിട്ട് എന്റെ അടുക്കൽ മടങ്ങി
പോകും.
അത് ഖുറാനാണെന്ന് എനിക്ക്
അറിയാമായിരുന്നു.
അവൻ, ഞാൻ അവനോട് പറഞ്ഞു, ഈ പുസ്തകം എനിക്ക് ഉണ്ടോ എന്ന് പറഞ്ഞു.
Then I asked him a question.
ഞാൻ അവനോട് ചോദ്യം ചോദിച്ചു.
Does your faith in the God whom you believe?
നീ വിശ്വസിക്കുന്ന ദൈവത്തിലുള്ളതായ നിന്റെ വിശ്വാസം.
Give you the assurance that if you die right now you go to heaven.
നീ ഇപ്പോൾ മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് നൽകുന്നുണ്ടോ?
He looked at me with a blank face.
അവൻ നിശബ്ദനായ എന്റെ മുഖത്തേക്ക് നോക്കി.
And I told him that's the difference between your faith and mine.
നിന്റെ വിശ്വാസവും എന്റെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം അതാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു.
You die today, you don't know where you go.
നീ ഇന്ന് മരിച്ചാൽ നീ എവിടെ പോകുന്നു നിനക്കറിയില്ല.
You should be right now and if I die I go to heaven.
എന്നാൽ ഞാൻ ഇപ്പോൾ മരിച്ചാൽ ഞാൻ സ്വർഗ്ഗത്തിൽ പോകുന്നു എനിക്കറിയാം. ഞാൻ ആ പദമാണ് ഉപയോഗിച്ചത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി നീ എന്നെ വെടിവെച്ചു വന്നാൽ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്കറിയാം. ഞാൻ ബോധപൂർവമാണ് അങ്ങനെ സംസാരിച്ചത്. കാരണം ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അവർക്ക് പ്രത്യാശയില്ല.
They don't believe in a God who can give them hope.
Pratyashana nalgidare devathilalla avaru vishwasam arpichu.
He looked at me and he thought for a moment and he went back. He said he'll read.
Avane oru nimisham nokkitta madagi poi povumbol njan vaikkam ennu paranju.
The world is without hope.
ലോകത്തിൽ പ്രത്യാശ ഇല്ലാത്തവരാണ്. വേദവസ്തുത്തിലാകട്ടെ, പ്രത്യാശ എന്നുള്ളതുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നല്ല. ക്രിസ്തു യേശുവിലുള്ള നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ ഉറപ്പുള്ളതാണ്. ക്രിസ്തു യേശുവിലുള്ള നമ്മുടെ വിശ്വാസം പോലെ തന്നെ ഉറപ്പുള്ളതാണ്, നിശ്ചയമുള്ളതാണ് ക്രിസ്തു യേശുവിലുള്ള നമ്മുടെ പ്രത്യാശ. കാരണം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ് അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. നമുക്ക് തേജസ്സിനെ കുറിച്ചുള്ളതായ പ്രത്യാശ, ഇതാണ് ഒരു വിശ്വാസി ആയിരിക്കുക എന്നതുകൊണ്ട്
അർത്ഥമാക്കുന്നത്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിപ്പാനായിട്ട് നാം ദൈവത്തിന്റെ ആത്മാവിനാലാണ് പുതുജനം പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ സ്വഭാവത്തിന് പങ്കാളികളാണ്. സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടെടുപ്പ് നാളിനായി അതേ ആത്മാവിനാൽ അത്രേ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. നമുക്ക് തേജസ്സിനെ കുറിച്ചുള്ള പ്രത്യാശയുമുണ്ട്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം, 27-ാം
വാക്യം,
അവരോട് ജാതികളിടയിൽ മർമ്മത്തിന്റെ മഹിമാധനം എന്നതെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അതുകൊണ്ടാണ് സ്വർഗം നിറയ്ക്കുമെന്ന് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു എന്ന് പാട്ട് പാടുവാനായിട്ട് നമുക്ക് കഴിയുന്നു.
To unsettle the Christian believers and move them away from the hope of the gospel.
കൊലോസ്യരുടെ വിശ്വാസികളെ അവരുടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ നിന്നും പ്രത്യാശയിൽ നിന്നും വഴിതെറ്റിച്ചു കളവാനായിട്ട് ദുരുപദേഷ്ടാക്കന്മാർ പരിശ്രമിച്ചു.
Look at the word, verse 23.
23-ാം വാക്യം ശ്രദ്ധിക്കുക.
If indeed you continue in the faith, stable and steadfast, not shifting from the hope of the gospel that you heard, which has been proclaimed in all creation under heaven, of which I, Paul, became a minister.
ആകാശത്തിൻ കീഴിലെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷക്കാരനുമായി തീർന്നു. നിങ്ങൾ കേട്ടുപിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. പൗലോസ് ഇക്കാര്യം
വ്യക്തമാക്കുന്നു.
സ്വർഗത്തിൽ ഈ പ്രത്യാശ വിശ്വാസികൾക്ക് വേണ്ടി സ്ഥിരതയുള്ളതാണ്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം
വാക്യം,
നിങ്ങൾക്കായി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അതുകൊണ്ട് അതിന്റെ അർത്ഥം അത് സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായി പോകും, ഞാൻ മടങ്ങിവന്ന് നിങ്ങളെയും എന്റെ അടുക്കൽ
ചേർത്തുകൊള്ളും.
ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. അതിന്റെ അർത്ഥം ഒരു വിശ്വാസിയിൽ നിന്ന് ഈ പ്രത്യാശ കവർന്നു കളവാനായിട്ട് ആർക്കും കഴിയുകയില്ല. നമുക്കൊരു പ്രത്യാശ ഉണ്ടെന്ന് മാത്രമല്ല, പ്രത്യാശയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ അവൻ ദൈവം നമ്മെ സൂക്ഷിക്കുകയുമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ ശ്രദ്ധിക്കുക.
To an inheritance that is imperishable, undefiled and unfading, kept in heaven for you, who by God's power are being guarded through faith for a salvation ready to reveal to be revealed in the last time.
അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മെ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി.
So we've been guarded for glory.
അതുകൊണ്ട് തേജസ്സിനായിട്ട് ദൈവം നമ്മെ കാത്തുകൊണ്ടിരിക്കുന്നു.
Hallelujah.
Hallelujah.
My glory in heaven, which is a foretaste, which I have received a foretaste of now, is guarded by God.
എനിക്കിപ്പോൾ അച്ചാരമായി ലഭിച്ചിരിക്കുന്നതായ തേജസ് ദൈവ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്.
So we've been guarded for glory.
നാം ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി.
Now we've been guarded for glory.
ഇപ്പോൾ നമ്മെ ദൈവം സൂക്ഷിക്കുന്നത് ഇനി ഭാവി ലഭിക്കാനിരിക്കുന്ന തേജസ്സിന് വേണ്ടിയാണ്.
What is the relationship between faith, hope and love?
വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ തമ്മിലുള്ളതായ ബന്ധം എന്താണ്?
You see, the more you love someone,
ആരെങ്കിലും നാം കൂടുതലായി സ്നേഹിക്കുമ്പോൾ,
the more you trust that person.
നാം ആ വ്യക്തിയിൽ കൂടുതലായി വിശ്വാസം അർപ്പിക്കും.
You don't trust a casual acquaintance.
സാധാരണ ആയി പരിചയപ്പെട്ട ഒരാളിൽ നാം വിശ്വാസം അർപ്പിക്കുകയില്ല.
Not the same degree as to which you trust a confidential friend.
വളരെ ഉത്തമ വിശ്വാസമുള്ള സ്നേഹിതനിൽ വിശ്വാസം അർപ്പിക്കുന്നത് പോലെ സാധാരണയായി പരിചയപ്പെട്ട ഒരു വ്യക്തിയിൽ വിശ്വാസം അർപ്പിക്കുക. യേശുവിനെ നാം കൂടുതൽ അടുത്തറിയുന്നതിനനുസരിച്ച് നാം അവനെ കൂടുതൽ അവനിൽ വിശ്വാസം
അർപ്പിക്കും.
അങ്ങനെയെങ്കിൽ നാം കൂടുതൽ അവനെ സ്നേഹിക്കുവാൻ
തുടങ്ങും.
അതുകൊണ്ട് വിശ്വാസവും സ്നേഹവും അന്യോന്യം പ്രത്യാശ നൽകുന്നതാണ്, വർദ്ധനവ് നൽകുന്നതാണ്. എന്നാൽ പ്രത്യാശയ്ക്കും ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു വലിയ കാര്യം ചെയ്യുവാനായിട്ടുണ്ട്.
Because wherever there's a relationship of faith and love,
വിശ്വാസവും സ്നേഹവും തമ്മിലുള്ള ബന്ധം എവിടെല്ലാം ഉണ്ടോ,
there will be a growing hope.
അവിടെ എല്ലാം വളർന്നു വരുന്നതായ, വർദ്ധിച്ചു വരുന്നതായ പ്രത്യാശയും ഉണ്ടാവും.
You see, when a man and woman fall in love, don't fall in love, rise in love.
ഒരു സ്ത്രീയും പുരുഷനും സ്നേഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ,
they learn to trust each other.
അവർ അന്യോന്യം വിശ്വാസം അർപ്പിക്കും. ആ സ്നേഹത്തിൽ വിശ്വാസം അർപ്പിക്കും. അവരുടെ ഭാവി എല്ലായ്പ്പോഴും
ക്ഷേമകരമായിരിക്കും.
പൗലോസ് ഈ പ്രത്യാശയെ കുറിച്ച് പറയുന്നത് അത് ഉത്തേജകമായ ഒരു പ്രത്യാശ
എന്നാണ്.
വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം, സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ ഒരു
ഉത്തേജകദായകമാണ്.
കൊലോസ്യലേഖനം 1:5 അഞ്ചാം വാക്യം NIV വേർഷനിൽ വായിച്ചാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചിരിക്കുന്ന പ്രത്യാശയിൽ നിന്ന് ഉരുവാകുന്നതായ സ്നേഹവും വിശ്വാസവും എന്ന അർത്ഥമാണ്.
പതിനായിരം
ഗാനങ്ങൾ രചിച്ചതായ അന്ധയായ ഫാനി ക്രോസ്ബി അവർ പറഞ്ഞു, ബ്ലെസ്ഡ് അഷുറൻസ് എന്ന് പാട്ട് പറഞ്ഞു, യേശുവൻ സ്വന്തം. തേജസ്സിന്റെ ഒരു പ്രത്യാശ, വരുവാനിരിക്കുന്ന തേജസ്സിന്റെ ഒരു പ്രത്യാശ ഉണ്ട്. രക്ഷയുടെ അവകാശിയായി തീർത്തി, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടു, അവന്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ടു, അവന്റെ രക്തത്താൽ കഴുകപ്പെട്ടു. ഇതത്രേ എന്റെ പാട്ട്, ഇതത്രേ എന്റെ കഥ, ഇതത്രേ എന്റെ ഗാനം. അതത്രേ ഒരു വിശ്വാസിയുടെ തേജസ്സേറിയ പ്രത്യാശ. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാനും സ്വർഗത്തിൽ അവനോടുകൂടി ആയിരിക്കും എന്നുള്ളതായ പ്രത്യാശ. അത് എത്ര അധികം നമ്മെ
ഉത്തേജിപ്പിക്കേണ്ടതാണ്.
സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നതായ സന്തോഷത്തെ കുറിച്ച് എന്താണെന്ന് നാം തിരിച്ചറിയുമ്പോൾ, ആ തേജസ്സിന്റെ ഒരു അച്ചാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, അത് നമ്മെ അവനെ കൂടുതൽ സ്നേഹിപ്പാനായിട്ട്, കൂടുതൽ കൂടുതൽ സ്നേഹിപ്പാനായിട്ട് സഹായിക്കും. നാം അവനോടുകൂടെ തേജസ്സിൽ ആയിരിക്കും എന്നുള്ള വസ്തുത അവനെ കൂടുതൽ വിശ്വസിപ്പാനായിട്ട് നമ്മെ സഹായിക്കും.
You have that hope of glory?
ആ പ്രത്യാശയുടെ മഹത്വം നിങ്ങളിലുണ്ടോ? ആ സ്വർഗത്തെ കുറിച്ചുള്ള നിർണയം നിങ്ങൾക്കുണ്ടോ?
The problems and trials here on earth do not move us.
ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നമ്മെ തകർത്ത് കളയുന്നില്ല.
When you have the hope of glory,
ഇങ്ങനെ ഒരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവയ്ക്ക് നിങ്ങളെ തകർത്ത് കളവാനായിട്ട് കഴിയും.
Faith and love work together to make the present more joyful.
വിശ്വാസവും സ്നേഹവും നിങ്ങളുടെ ഈ താൽക്കാലികമായ വർത്തമാനകാലത്തിലെ ജീവിത സാഹചര്യങ്ങൾ കുറെ കൂടെ സന്തോഷകരമാക്കി തീർക്കുവാനായിട്ട് സഹായിക്കും. ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് ഏറെ സന്തോഷത്തോടെ മുമ്പിൽ നോക്കിക്കാണുവാനായിട്ട്
ഇടയാക്കും.
ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഖിന്നതകളും ഭിന്നതകളും ഉണ്ടാകുക
ദുഃഖകരമാണ്.
ദൈവജനത്തിന്റെ ഇടയിൽ കൂടുതൽ സ്നേഹവും പരസ്പര ധാരണയും ഉണ്ടാകുവാൻ ആവശ്യമുണ്ട്. കാരണം നാം സ്വർഗത്തിൽ ഒരുമിച്ച്
വസിക്കുവാനുള്ളവരാണ്.
അത് ഈ ഭൂമിയിൽ അന്യോന്യം സ്നേഹിക്കാനായിട്ട് നമ്മെ
ഉത്സാഹിപ്പിക്കേണ്ടതാണ്.
ക്രിസ്തു തന്റെ തേജസ്സിന്റെ മഹത്വം നമുക്ക് ഇപ്പോൾ തന്നെ നൽകിയിരിക്കുന്നതിന്റെ കാരണവും ഇത്
തന്നെയാണ്.
യോഹന്നാൻ സുവിശേഷം 17:21 വാക്യത്തിൽ തന്നെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിക്കുന്നു,
That they may be one, even as we are one.
Yan naan onna irikkunna pole avarum onna agayanda nee irikkunna mahattam yan avarkku koduthirikkunu enna Yesu parayunu.
So he has put his spirit in us.
Avan thante aathmavane nammude ullil aakkirikkunu.
The born again believer has a foretaste of glory.
Veendum janicha vishwasikku varuvanirikkunna pratya mahattathe kurichulladaya oru acharam lepichittirunnu.
Jesus Christ endures the believer through the Holy Spirit.
Daye kathava Yesu Kristu vishwasiyil devathinte parishuddhaatmavinal vasikkunu.
So the hope of seeing Christ going to heaven.
അതുകൊണ്ട് കർത്താവിന്റെ കാണാം എന്നുള്ളതായ പ്രത്യാശ, സ്വർഗത്തിൽ പോകാം എന്നുള്ളതായ പ്രത്യാശ അവനുണ്ട്. അത് വിശ്വാസത്തെയും പ്രത്യാശ സ്നേഹത്തെയും വർദ്ധിപ്പിക്കുന്നതിനുള്ളതായ ഒരു ഉത്തേജക വസ്തു എന്ന് മാത്രമല്ല, അതൊരു വിശുദ്ധ ജീവിതം നയിപ്പാനുള്ള നമ്മുടെ പ്രേരക ശക്തിയുമാണ്. ഒന്ന് യോഹന്നാൻ 3:3 അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും.
John warns us.
യോഹന്നാൻ ഇങ്ങനെ നമ്മെ നമുക്ക് താക്കീത് നൽകുകയാണ്.
That if you're not abiding in Christ.
ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുകയും.
Abiding means what?
വസിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
It means fellowship with Christ.
ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ വസിക്കുക എന്നാണ്. അത് അനുസരണത്തിലേക്ക് നമ്മെ നടത്തുന്നു.
If you're not abiding in Christ.
നാം ക്രിസ്തുവിൽ വസിക്കുന്നില്ലെങ്കിൽ.
If you don't abide.
നാം വസിക്കുന്നില്ലെങ്കിൽ.
We will be ashamed when he returns.
അവൻ വരുമ്പോൾ നാം ലജ്ജിതരായി തീരും.
John tells us that.
യോഹന്നാൻ നമ്മോട് അത് പറയുന്നു.
1 John 2:28.
ഒന്ന് യോഹന്നാൻ 2:28.
And I tell young believers the same. And now they must abide in him so that when he appears we may have confidence.
ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിക്കും.
There's also a positive side to this.
ഈ സത്യത്തിന് ഒരു നല്ല വശവുമുണ്ട്.
We should keep our lives clean so that when Jesus Christ returns, nothing will cloud our first meeting with Jesus.
കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനെ നാം ദർശിക്കുമ്പോൾ യാതൊന്നും നാം അവനെ കാണുന്നതിന് തടസ്സമായി നിൽക്കാതെ ശുദ്ധമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്.
We will enter into the joy and glory of his presence with confidence and love.
അവന്റെ സാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനം ധൈര്യത്തോടും പ്രത്യാശ വിശ്വാസത്തോടും കൂടെ നമുക്ക് നയിക്കുവാനായിട്ട് കഴിയും.
Build your love relationship with the Lord Jesus.
കർത്താവ് യേശുക്രിസ്തുമായുള്ള നമ്മുടെ സ്നേഹബന്ധം ഊട്ടി വളർത്തുക.
One of my prayers is befriend him, Lord. Befriend him.
എന്റെ പ്രാർത്ഥനയുള്ളത് കർത്താവേ നിന്നോടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ആക്കണമേ. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ധാരാളമായി ലഭിക്കും. കർത്താവെ നീയുമായിട്ടുള്ള ആത്മബന്ധം എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ, നിന്നെ വ്യക്തി നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഒരു അത് തടസ്സമായി നിൽക്കുവാൻ ഇടയാക്കരുത്.
2 Peter 1:11.
2 Petros 1:11.
And you will receive a rich welcome into the eternal kingdom of our Lord and Savior Jesus Christ.
ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറി പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും.
And this hope is also an encouragement in our times of suffering.
കഷ്ടതയുടെ നടുവിൽ ഈ പ്രത്യാശ നമുക്ക് ധൈര്യവും ഉത്സാഹവും നൽകും.
1 Peter 1:6-7.
6-7 വാക്യങ്ങൾ.
In this you rejoice, though now for a little while it has been you've been grieved by various trials, so when the tested genuineness of your faith, more precious than gold that perishes though it is tested by fire, may be found to result in praise and glory and honor at the revelation of Jesus Christ.
അതിൽ നിങ്ങൾ പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും.
As believers we have our share of suffering.
വിശ്വാസികൾ എന്ന നിലയിൽ നാം കഷ്ടതയുടെ ഒരു പങ്ക് വഹിക്കേണ്ടതാണ്.
In the midst of those trials we can rejoice with joy unspeakable and full of glory.
എന്നാൽ ആ പരിശോധനയുടെ നടുവിൽ നിത്യമായ സന്തോഷത്തോടെ നമുക്ക് സന്തോഷിപ്പാനും കഴിയേണ്ടതാണ്.
1 Peter 1:8. Though you have not seen him, you love him.
നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു.
Though you do not know, you do not now see him, you believe in him.
നിങ്ങൾ ഇപ്പോൾ കാണാതെ വിശ്വസിക്കുന്നു.
And rejoice with joy that is inexpressible and filled with glory.
നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവിശ്വാസികൾ കഷ്ടതകളിലൂടെ കടന്നുപോകും, അവർക്ക് നിരാശാബോധമുണ്ടാകും, അവർ മനസ്സ് ക്ഷീണിച്ചു പോകും. ചില ആളുകൾ, ചിലരെങ്കിലും എങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാത്തവരായി അവർ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് അവരിൽ അനേകരും ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് നാം
കേൾക്കുന്നത്.
യഥാർത്ഥ വിശ്വാസി കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരുടെ വിശ്വാസം കൂടുതൽ
ശക്തമാവും.
അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗമില്ല, അത് കൂടുതൽ തേജസ് ഉള്ളതായതുകൊണ്ട് അവരുടെ സ്നേഹത്തിൽ കുറഞ്ഞു പോകുന്നില്ല. ഈ പ്രത്യാശ നമുക്കുണ്ട് എന്ന് നാം എങ്ങനെയാണ് അറിയുക? ഇതൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണ്, എന്നാൽ എനിക്ക് ഈ പ്രത്യാശ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും? ദൈവത്തിന്റെ വചനമായ സുവിശേഷ സത്യത്തിൽ ഈ വാഗ്ദത്തം നമുക്ക് നൽകിയിരിക്കുക. കൊലോസ്യലേഖനം 1:5,
ബിക്കോസ് ഓഫ് ദ ഹോപ്പ് ലെയ്ഡ് അപ്പ് ഫോർ യു ഇൻ ഹെവൻ, ഓഫ് ദിസ് യു ഹേർഡ് ബിഫോർ ഇൻ ദ വേർഡ് ഓഫ് ട്രൂത്ത് ദ ഗോസ്പൽ.
സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം.
സോ ആസ് ബിലീവേഴ്സ് വി ഡു നോട്ട് ഹാവ് ടു വർക്ക് അപ്പ് a good feeling of hope.
അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ ഒരു പ്രത്യാശ നമുക്കുണ്ട് എന്ന ബോധം നമ്മൾ വരുത്തി തീർക്കുവാൻ നാം ഒന്നും ചെയ്യേണ്ടതില്ല.
The unchanging word of God assures us that our hope is secure in Jesus Christ.
മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നത് ക്രിസ്തുയേശുവിൽ നമ്മുടെ പ്രത്യാശ സ്ഥിരമുള്ളതാണ് എന്നത്രേ.
So that is why this hope is compared to an anchor.
അതുകൊണ്ടാണ് ഈ പ്രത്യാശ ഒരു നങ്കൂരത്തെ പോലെ നാം ഉപമിക്കുന്നത്.
That's what keeps a ship in its place.
ഒരു കപ്പൽ അത് ഉറപ്പിച്ച് നിർത്തുന്നത് ഈ നങ്കൂരമാണ്.
So
കപ്പൽ ഒഴുകി പോകാതിരിക്കേണ്ടതിന്, വിട്ടുപോകാതിരിക്കേണ്ടതിന് എന്നെ ഉറപ്പിച്ച് നിർത്തുന്നത് ഈ നങ്കൂരമാണ്. നമുക്കുള്ളതായ പ്രത്യാശ ഈ തരത്തിലുള്ളതായ പ്രത്യാശയാണ്. എബ്രായ ലേഖനം 6:19
വാക്യം.
ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകും. നമുക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതായ ക്രിസ്തുയേശുവിലുള്ള സ്നേഹത്തിന്റെ ആഴവും വീതിയും നീളവും എന്തെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ,
sure and steadfast anchor of the soul
നമ്മുടെ ആത്മ
enters into the inner place behind the curtain.
ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാവും.
When he hung his head and he died,
അവൻ തന്റെ കൈകളെ വിരിച്ച് മരിച്ചപ്പോൾ,
giving the spirit, his spirit to the father,
തന്റെ ആത്മാവിനെ പിതാവിങ്കിൽ ഭരമേൽപ്പിച്ചപ്പോൾ,
father in your hands I commit my spirit,
പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ,
he hung his head,
അവൻ തന്റെ തലയെ ചായ്ച്ചു മരിച്ചു.
What happened?
എന്താണ് സംഭവിച്ചത്?
ദേവാലയത്തിലെ
തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. അത് കർത്താവായ യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്ന എനിക്ക് നിങ്ങൾക്കും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പാനുള്ള സ്വാതന്ത്ര്യം അത്രേ നൽകിയത്. അത് തിരശ്ശീലയ്ക്ക് അകത്തുള്ളത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിപ്പാനുള്ള സ്വാതന്ത്ര്യം, ദൈവത്തെ അബ്ബ എന്ന് വിളിപ്പാനുള്ളതായ പദവി. അതൊക്കെ തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താലത്രേ സാധ്യമായി.
അവന്റെ
വീണ്ടെടുപ്പ് നാളിനായി അവന്റെ ആത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടു. ഇതെത്ര സന്തോഷകരമാണ്! ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാണ്. പൗലോസിലുള്ള വിശ്വാസികളെ കുറിച്ച് പൗലോസ് ഇത്രയധികം നന്ദിയുള്ളവനായിരിക്കുന്നതിന് യാതൊരു കാരണം മറ്റൊരു കാരണം അന്വേഷിക്കേണ്ടതില്ല. എഫസൂസിൽ പൗലോസ് മുഖാന്തരം ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19:11
വാക്യം.
ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണ വീര്യപ്രവൃത്തികളെ ചെയ്യിപ്പിച്ചു. എപ്പഫ്രാസ് ആ അത്ഭുതങ്ങൾ കാണുന്നത് കണ്ടവനാണ്. അവൻ രക്ഷിക്കപ്പെട്ടു, തന്റെ സ്വന്തം ജനമായ കൊലോസിയിലേക്കും അവിടെ ഈ തേജസ്സേറിയ സുവിശേഷം പ്രസംഗിച്ചു. അവിടെ ഒരു സഭ സ്ഥാപിതമായി. രക്ഷ എന്ന അത്ഭുതത്തെക്കാൾ വലിയൊരു അത്ഭുതം ഇല്ല തന്നെ.
through the faithful witness of
Epaphras. Epaphras vishwasthamaya sakshyam nimittam
God performed miracles of grace in Colossae.
Devam krupayude albhadam Colossae il sambhavichu.
Have you experienced the miracle of salvation?
Rakshayude albhadam ningalude jeevithathil sambhavichittundo?
If you have,
undayengil,
are you growing?
നിങ്ങൾ ആ കൃപയിൽ വളരുന്നുണ്ടോ?
Are you being fruitful for the Lord?
കർത്താവിന് വേണ്ടി ഫലം പ്രവർത്തിക്കുന്നുണ്ടോ?
The word of God gave you life.
ദൈവവചനമാണ് നിങ്ങൾക്ക് ജീവൻ നൽകിയത്.
When you trusted Jesus.
നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ ദൈവവചനമാണ് നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ആരംഭിച്ചത്.
The same word of God.
അതേ വചനം തന്നെ.
Will nourish that life.
നിങ്ങളുടെ ജീവനെ വർദ്ധിപ്പിക്കും.
And make you a faithful, fruitful Christian.
നിങ്ങളെ വിശ്വസ്തരായ, ഫലം പ്രവർത്തിക്കുന്നതായ വിശ്വാസിയാക്കി മാറ്റും.
When you grow in the context of the Christian fellowship.
ക്രിസ്തീയ കൂട്ടായ്മയുടെ സഭയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ വളരുമ്പോഴാണ് ഇത് സാധ്യമായി
തീരുന്നത്.
ദൈവസ്നേഹം നിങ്ങൾ ആസ്വദിക്കും.
Amidst each other.
അന്യോന്യം ദൈവസ്നേഹം പങ്കുവെക്കുന്നവരായിത്തീരും.
Experiencing the presence of God in worship.
ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായിത്തീരും.
Experiencing the power of God at work in your life.
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾ
കാണുന്നതിനിടയായിത്തീരും.
നിങ്ങൾ ജീവനുള്ള സാക്ഷികളായിട്ട്
മാറ്റപ്പെടും.
ഈ തേജസ്സേറിയ സുവിശേഷത്തിന്റെ ജീവനുള്ള
സാക്ഷികളായിത്തീരും.
ഈ ഭാഗ്യകരമായ അത്ഭുതകരമായ പ്രത്യാശയാണ് ദൈവം നൽകുന്നത്. ഈ ഭാഗ്യകരമായ ഉറപ്പും അവൻ നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കേട്ട വചനങ്ങളോട് ബന്ധത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും തേജസ്സേറിയ പ്രത്യാശയുടെ അവകാശികൾ എന്ന നിലയിൽ നമുക്ക് ലഭിച്ചതായി ഭാഗ്യകരമായ പ്രത്യാശയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ വിശ്വാസത്തിൽ വളരുവാൻ തക്കവണ്ണം, സ്നേഹത്തിൽ, പ്രത്യാശയിൽ, ഉറപ്പിൽ വളരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. സ്വർഗീയപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന്റെ നല്ല ആലോചനകൾക്കായിട്ട് നിങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം നിനക്ക് സുഗ്രാഹ്യമായ ഒരു ആരാധനയായിട്ട് തീരുവാൻ തക്കവണ്ണം, കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം, മറ്റുള്ളവരോട് നിന്നെക്കുറിച്ച് സാക്ഷിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം, നിന്റെ ജീവനെ ഞങ്ങളുടെ ഉള്ളിൽ പകർന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അത് കർത്താവെ പരിപോഷിപ്പിച്ച് നിന്നോടുള്ള ശിക്ഷണത്തിൽ അതിനെ വളർത്തി ഏറ്റവും കർത്താവെ പ്രയോജനകരമായ ദാസീദാസന്മാരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ തിരുക്കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സഹായിക്കണം. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണം. എല്ലാ ബഹുമാനവും മഹത്വവും നിനക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
ആശീർവാദം.